കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ലോജിക്കിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്ത് ലോജിക്കലി ബേസിക്കലി പ്രൊപ്പോസിഷനെ പറ്റിയിട്ടും ആർഗ്യുമെൻറ്റുകളെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ ഫാലസികളെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ അത് നടന്നില്ല. അതുകൊണ്ട് ഈ എപ്പിസോഡ് പ്യുവർലി ഫാലസികളെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ യൂഷ്വലി ഫാലസികൾ ഏതൊരു ഡിബേറ്റ് പറയുമ്പോഴത് മറ്റേ ഫാലസിയാണ് മറിച്ച ഫാലസിയാണെന്ന് നിങ്ങൾ പറയുന്നത് ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഈ ഫാലസി എന്ന് പറയുന്നത്? ഫാലസി എന്ന് പറയുന്നത് നമ്മൾ ഒരു ആർഗ്യുമെൻ്റ് ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ ആ കേട്ടപാട് ആർഗ്യുമെൻ്റ് നല്ല അത് കുഴപ്പമില്ലല്ലോ, നല്ല കൺവിൻസിങ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് ആണെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞെടുക്കുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ആ ആർഗ്യുമെൻറ്റിന് എന്തോ ഒരു തരത്തിലുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ആ പ്രശ്നം എന്താണെന്ന് പറയുന്നത് പലതരത്തിലുള്ള ഫാലസികളാണ്. അപ്പോൾ ഫാലസി രണ്ട് തരത്തിലാവാം, ഇൻഫോർമൽ ആവാം ഫോർമൽ ആവാം. അപ്പോൾ ഫോർമൽ ഫാലസീസ് യൂഷ്വലി ആ പറഞ്ഞ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ല ഇൻഫോർമൽ ഫാലസികളായിരിക്കട്ടെ, അത് ആ പറഞ്ഞ വ്യക്തികളെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനുസരിച്ചിരിക്കും. അത് ആ ഒരു ആർഗ്യുമെൻറ്റിനെ അല്ല അറ്റാക്ക് ചെയ്യണ, മറിച്ച് ആ ആർഗ്യുമെൻ്റ് പറയണ ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അറ്റാക്ക് ചെയ്യേണ്ടാവുക. ഇതിൽ ഞാൻ കുറച്ച് ഫാലസികളെ പേരും പറയാം, മാത്രമല്ല ഫാലസികളെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും പറയാം. അതിന് ശേഷം എല്ലാ ഫാലസികളും ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ വേണമെങ്കിൽ ഇതിലെ ചില ഡിസ്ക്രിപ്ഷനോട് എനിക്കുള്ള ഒബ്ജെക്ഷൻസ് ഞാൻ പറയാം. ലോകത്തുള്ള എല്ലാ ഫാലസികളൊന്നും ഞാൻ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ കുറച്ച് ഫാലസികൾ അൽഫബറ്റിക് ഓർഡറിൽ പറയാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ അഫേമിങ് ദ കോൺസിക്വൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫാലസിയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എ ദെൻ ബി, ബി ദെയർഫോർ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീസണിങ്. ഓക്കെ, മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. ഇപ്പോൾ മഴ പെയ്താൽ ഞാൻ കുട ചൂടും എന്നുള്ളത് ഫസ്റ്റ് പ്രൊമൈസാണ്. അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഞാൻ കുട ചൂടി, അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് മഴ പെയ്താൽ ഞാൻ കുട ചൂടുന്നാ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ പ്രൊമൈസിൽ ഞാൻ കുട ചൂടി എന്നാ പറഞ്ഞിട്ടുള്ളൂ, അതിൽ നിന്നൊരിക്കലും മഴ പെയ്യുന്നു എന്നുള്ളൊരു കൺക്ലൂഷനിലെത്തില്ല. ചിലപ്പോൾ വെയിലായതുകൊണ്ടായിരിക്കാം ഞാൻ മഴ കുട ചൂടി ഉണ്ടാവുക. ഇപ്പോൾ ഈ എക്സാമ്പിൾ കേട്ട കുറച്ച് കൗണ്ടർ ഇൻഡിറ്റീവ് ആയി തോന്നുന്നില്ലേ? എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം. ഇപ്പോൾ ഞാൻ ചന്ദ്രനിലൊരാൾ സ്പേസ് ഷൂട്ട് ഇല്ലാണ്ട് നടന്നു കഴിഞ്ഞാൽ മരിക്കും എന്ന് വിചാരിക്കുക, ഒരാൾ മരിച്ചു. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുക അയാൾ ചന്ദ്രനിൽ സ്പേസ് ഷൂട്ട് ഇല്ലാണ്ട് നടന്നുകൊണ്ടാണ്. ഈ കൺക്ലൂഷൻ ഭയങ്കര റിഡിക്കുലസ് ആണ്, അത് നമുക്കറിയാം. ഇപ്പോൾ മഴയുടെയും കൊടയുടെ എക്സാമ്പിൾ പോലെയല്ല ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഫാലസി ശരിക്ക് ഭയങ്കര ഇൻറ്റുറ്റീവ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇനി അടുത്തൊരു ഫാലസി എന്ന് പറഞ്ഞാൽ അപ്പീൽ ടു അതോറിറ്റി. ഇത് രണ്ട് തരത്തിൽ പറയാം, അപ്പീൽ ടു അതോറിറ്റി ഉണ്ട്, അപ്പീൽ ടു ഇംപ്രോപ്പർ അതോറിറ്റി ഉണ്ട്. ഇംപ്രോപ്പർ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സിനിമാ നടൻ പേസ്റ്റ് ടൂത്ത്പേസ്റ്റിൻ്റെ പരിസ്ഥിതിയിൽ അഭിനയിക്കുകയാണ്. അപ്പോൾ ഈ പേസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇതാണ് നല്ല രീതി, അങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു തരത്തിലുള്ള ഇംപ്രോപ്പർ അതോറിറ്റിയാണ്. കാരണം സിനിമാ നടൻ ഒരു ഡെൻറ്റിസ്റ്റ് അല്ല, സിനിമാ നടന് ഈ ടൂത്ത്പേസ്റ്റിലുള്ള ഫോർമുലിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടോ ആധികാരികമായിട്ട് പറയാനറിയാത്തൊരു വ്യക്തിയായിരിക്കെ അയാളങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഈ ടൂത്ത്പേസ്റ്റ് നല്ലതാന്ന് പറഞ്ഞാൽ അതൊരു ആർഗ്യുമെൻറ്റ് ഫ്രം ഇംപ്രോപ്പർ അതോറിറ്റിയാണ്. ഇനി ആർഗ്യുമെൻറ്റ് ഫ്രം പ്രോപ്പർ അതോറിറ്റിയും പറയാം. നമുക്ക് ഇപ്പോൾ ഡെൻറ്റിസ്റ്റ് തന്നെയാണ് ഈ ടൂത്ത്പേസ്റ്റ് സജസ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിലും നമുക്ക് ആർഗ്യുമെൻറ്റ് ഫ്രം പ്രോപ്പർ അതോറിറ്റി പറയാം. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൂത്ത്പേസ്റ്റ് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ് ടൂത്ത്പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ എക്സാമ്പിളിൽ ടൂത്ത്പേസ്റ്റ് ആണല്ലോ, ആ ടൂത്ത്പേസ്റ്റ് നല്ലതാവണത് ഈ ഡോക്ടർ സജസ്റ്റ് ചെയ്തതുകൊണ്ടല്ല, ഈ ഡെൻറ്റിസ്റ്റ് സജസ്റ്റ് ചെയ്തതുകൊണ്ടല്ല, അതിന് വേറൊരു ഇൻഡിപെൻഡൻറ്റ് റീസൺ ഉണ്ടാവും അത് നല്ലതോ മോശമാവാൻ. അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റുകളും, ഇപ്പോൾ ദൈവമുണ്ടെന്നൊരു സയൻറ്റിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ദൈവമുണ്ടെന്നാണോ? അല്ല, ഒരു സയൻറ്റിസ്റ്റ് ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവം ഇല്ല എന്നാണോ? അപ്പോൾ ആരെങ്കിലും ഒരു വ്യക്തി ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടല്ല അത് ശരിയാവണത്, അതിന് അതിൻ്റേതായ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ഫാലസി ആർഗ്യുമെൻ്റ് അഡ്ഹോമിനാണ്. ഇത് മിക്ക ഡിബേറ്റിലും കേൾക്കാം, എന്നെ അഡ്ഹോമിനം ചെയ്യുന്നേന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ചീത്ത അറിയണേനല്ല അല്ലെങ്കിൽ കളിയാക്കണേനല്ല അഡ്ഹോമിനം എന്ന് പറയാം. അഡ്ഹോമിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിനെ ആ ഒരു വ്യക്തിനെ പറ്റി പറഞ്ഞിട്ട് അതുകൊണ്ട് ആ വ്യക്തി പറയുന്ന ആർഗ്യുമെൻറ്റുകൾ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതാണ് ആർഗ്യുമെൻറ്റും അഡ്ഹോമിനം. ഇപ്പോൾ ഒരാളൊരു ആർഗ്യുമെൻറ്റ് പറഞ്ഞു, ഇപ്പോൾ പറയുക അയാൾ അത്ര ട്രസ്റ്റ് വെർത്തിയല്ല അതുകൊണ്ട് അയാൾ പറഞ്ഞ ആർഗ്യുമെൻറ്റും ഫോൾസ് ആയിരിക്കും എന്ന് പറയണതൊക്കെ ഈ ഒരു ഇതിൻ്റെ എക്സാമ്പിളിൽ പെടുത്താം. ഇനി വേറൊരു ഫാലസി അപ്പീൽ ടു ഇഗ്നോറൻസ് ആണ്, ആർഗ്യുമെൻറ്റും ഇഗ്നോറാൻറ്റിയം. ഷോ, ഇങ്ങനെ പറയണ എന്നല്ലേ ഞാൻ അപ്പീൽ ടു ഇഗ്നോറൻസ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മളൊരു കാര്യം ഇങ്ങനെയാണെന്നുണ്ട് പറയുക, എന്തുകൊണ്ടാണ് മറ്റേ ഓപ്പോസിറ്റ് വ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. ഇപ്പോൾ ഉദാഹരണം എന്താ, നമ്മളെ പ്രതീക്ഷൻ്റെ ഡിബേറ്റ് പറയാം. പ്രതീക്ഷയുടെ ഡിബേറ്റ് പോയ സമയത്ത് ഒരു ആർഗ്യുമെൻ്റ് വെച്ച് ഏന ആർഗ്യുമെൻ്റ് വെച്ചിട്ട് പറഞ്ഞ് ഇത് സ്റ്റോൺ ഇൻ ദ ഷൂ ആണ്, സ്ട്രോങ് ആർഗ്യുമെൻ്റ് ആണ്, നാച്ചുറലിസ്റ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് പ്രതീക്ഷ തിരിച്ച് ചോദിച്ച്, പ്രതീക്ഷ ഇയാളോട് ചോദിച്ച് നിൻ്റെ ഒബ്ജെക്ഷൻ വല്ലതും വായിച്ചിട്ടുണ്ടാണ്. അപ്പോൾ അയാൾ മറുപടി പറഞ്ഞത് അതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഇത് ഭയങ്കര സ്ട്രോങ് എന്താ ആർഗ്യുമെൻ്റ് ആണ്. അപ്പോൾ അതൊരു തരത്തിലുള്ള ഇഗ്നോറൻസ് കാണിക്കുകയാണ്. അയാൾക്ക് ഇതിൻ്റെ ഒബ്ജെക്ഷൻസ് അറിയില്ല, അയാൾ ഈ ഒരു ആർഗ്യുമെൻ്റ് വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ ആർഗ്യുമെൻ്റ് സ്ട്രോങ് ആണ്, ഇതിന് ഒബ്ജെക്ഷൻസ് ഇല്ല. ഇനി അടുത്ത ഒരു ഫാലസി, ഞാൻ കൗണ്ട് വിട്ട് കേട്ടോ, ഞാൻ ഇനി എണ്ണണില്ല. അടുത്ത ഫാലസി, ആർഗ്യുമെൻ്റ് അഡ് പോപ്പുലം, കുറച്ചധികം ആൾക്കാരത് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് അത് ശരിയാന്നുള്ളത്. ഇത് അപ്പീൽ ടു അതോറിറ്റി ഒക്കെ പോലെ തന്നെ, ഒരു അതോറിറ്റി വിശ്വസിക്കണത് കൊണ്ട് ശരിയാവണമെന്നില്ല, അല്ലെങ്കിൽ കുറേ ആൾക്കാർ വിശ്വസിക്കണമെന്നൊന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു കാര്യം ശരിയാവും. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് കുറേ ആൾക്കാർ ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ചിരുന്നു, അത് ശരിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് തെറ്റായ വിശ്വാസമായിരുന്നു. അപ്പോൾ അന്നത്തെ ആൾക്കാർ ഇങ്ങനെ റീസൺ ചെയ്യാണ്, കൂടുതൽ ആൾക്കാരും ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കണം, അതുകൊണ്ട് ഭൂമി പരന്നതാവാനാണ് കൂടുതൽ സാധ്യത എന്ന് വാദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു തരത്തിലുള്ള ഫാലസിയാണ്. ഇപ്പോൾ വിശ്വാസികളും ഇടക്കിടക്ക് വാദിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കി, നിരീശ്വരവാദികളുടെ എണ്ണത്തിൽ വളരെ കുറച്ചുള്ളൂ, ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ള ദൈവവിശ്വാസികളാന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഈ തരത്തിലുള്ള ആർഗ്യുമെൻറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി അറ്റാക്കിങ് എ സ്ട്രോമാൻ, സ്ട്രോമാൻ ഫാലസി എന്ന് പറയും. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെക്കാത്തൊരാർഗ്യുമെൻറ്റ് നമ്മളെപ്പോലെ നമ്മളെ ആർഗ്യുമെൻ്റാന്ന് പറഞ്ഞിട്ട് പ്രതിഷ്ഠിച്ചിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുക. ഇത് മിക്ക സമയത്തും തീസ്റ്റുകളെ ചാനലിൽ എത്തിസ്റ്റുകളെ ഡിബങ്ക് ചെയ്യാൻ നോക്കുമ്പോൾ അവരൊന്നുകിൽ അറ്റാക്കിങ് എ സ്ട്രോമാനായിരിക്കും. നമ്മൾ വെക്കാത്ത ആർഗ്യുമെൻറ്റുകൾ എത്തിസ്റ്റുകൾ ഇങ്ങനെയാണ് പറഞ്ഞിട്ട് അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ പറയും. ആക്ച്വലി നമ്മളെ ആർഗ്യുമെൻറ്റുകൾ അധികം അഡ്രസ്സ് ചെയ്യാറില്ല. പിന്നെ ബെഗ്ഗിങ് ദ ക്വസ്റ്റ്യൻ ഫാലസി, അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സർക്കുലർ റീസണിങ്. ഇപ്പോൾ പ്രിമൈസുകൾ കൺക്ലൂഷനിൽ തന്നെ വന്നു, അല്ലെങ്കിൽ കൺക്ലൂഷൻ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ പ്രിമൈസിൽ വന്നു. അപ്പോൾ ആ ഒരു രീതിയിലുള്ള റീസണിങ് ബെഗ്ഗിങ് ദ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സർക്കുലർ ഫാലസിയാണ്. അതിന് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഖുറാൻ ഡിവൈൻ ആണ് എന്ന് പറയും. നമ്മൾ എന്തിനാണ് വിശ്വസിക്കണത്? കാരണം അത് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഖുറാൻ പറഞ്ഞതൊക്കെ വിശ്വസിക്കണം? കാരണം ഖുറാൻ ഡിവൈൻ ആണ്. ഇതൊരു തരത്തിലുള്ള സർക്കുലർ റീസണിങ് ആണ്. പിന്നെയുള്ള ഒരു ഫാലസി കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ലോഡഡ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സ്റ്റേറ്റ് ചെയ്യാത്തൊരു പ്രീ സപ്പോസിഷൻ ഉള്ളിൽ കടത്തിക്കൂട്ടുക. എന്ന് വെച്ചാൽ ആ ഒരു ക്വസ്റ്റ്യന് ആണ് ശരി, ട്രൂ എന്ന് പറഞ്ഞാലും ഫോൾസ് എന്ന് പറഞ്ഞാലും ഒക്കെ കൊടുക്കും ആ ഒരു തരത്തിൽ. ഇപ്പോൾ ഉദാഹരണത്തിന്, നിനക്ക് പ്രാന്താന്ന് നിൻ്റെ നാട്ടുകാർക്കൊക്കെ അറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുമെന്ന് പറഞ്ഞാലും പെട്ട്, അറിയില്ല എന്ന് പറഞ്ഞാലും പെട്ട്. കാരണം ഇതിൻ്റെ ഉള്ളിലൊരു പ്രീ സപ്പോസിഷൻ ഒളിച്ചേറ്റിട്ടുണ്ട്. എന്ത്, നിനക്ക് വട്ടാണ് എന്നുള്ളത്, അത് നാട്ടുകാർക്ക് അറിയോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതൊരു ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ അത് ഫോൾസ് ആണ്, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇറലവൻ്റ് ആയിരിക്കും. അപ്പോൾ ലോഡഡ് ക്വസ്റ്റ്യനും ഒരു തരത്തിലുള്ള ഫാലസിയാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആർഗ്യുമെൻ്റ്, ഐ മീൻ ഫസ്റ്റ് പറഞ്ഞ ഫാലസി അഫേമിങ് ദ കോൺസിക്വൻ്റ്, അതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ട് ഒരു ഫാലസി ഉണ്ട്, ഡിനൈയിങ് ദ ആൻറ്റിസിഡൻ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഈ ഒരു ഫോർമുലേഷനിലാണ്, ഇഫ് എ ദെൻ ബി, നോട്ട് എ ദെർ ഫോർ നോട്ട് ബി എന്നുള്ള രീതിയിൽ. ഞാൻ നേരത്തെ ഉപയോഗിച്ച അതേ എക്സാമ്പിൾ തന്നെ ഉപയോഗിക്കുക, അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മഴ പെയ്യുന്നുണ്ട് എങ്കിൽ ഞാൻ കുട ചൂടും, മഴ പെയ്യണില്ല അതുകൊണ്ട് ഞാൻ കുട ചൂടണില്ല. അപ്പോൾ മഴ പെയ്യണില്ല എന്നുള്ള ആ പ്രമൈസിൽ നിന്ന് ഒരിക്കലും ഞാൻ കുട ചൂടണില്ല എന്നുള്ളതിലേക്ക് എത്താൻ പറ്റില്ല. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെയിലത്ത് എനിക്ക് കുട ചൂടാം. ഇപ്പോൾ ചന്ദ്രൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ ചന്ദ്രൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി ചന്ദ്രനിൽ കൂടെ സ്പേസ് സ്യൂട്ട് ഇടാതെ നടന്നിട്ടില്ല, അതുകൊണ്ട് ആ വ്യക്തി മരിച്ചിട്ടില്ല എന്ന് പറയാം. ആ വ്യക്തി വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് മരിച്ചിട്ടുണ്ടാവാം, ഒരിക്കലും ആ വ്യക്തി മരിച്ചിട്ടില്ല എന്നുള്ളൊരു കൺക്ലൂഷൻ ഈ രണ്ട് പ്രമൈസിൽ നിന്നും കിട്ടില്ല. അടുത്തത് അപ്പീൽ ടു ഇമോഷൻ ഫാലസിയാണ്. ഇപ്പോൾ ആർഗ്യുമെൻറ്റുകൾ കണ്ണടച്ചിട്ട് ആൾക്കാരെ ഇമോഷൻ അപ്പീൽ ചെയ്തുകൊണ്ട് ആർഗ്യുമെൻറ്റുകൾ വെക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം അബോഷൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അബോഷൻ്റെ ആ കുട്ടികളെ ഇതാക്കണ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് ആൾക്കാർ ഇമോഷൻ ഇളക്കി വിടുക, എന്നിട്ട് ആ അബോഷൻ ഡിബേറ്റിലുള്ള ഒരു തരത്തിലുള്ള റീസണിങ്ങും ആക്സെപ്റ്റ് ചെയ്യാണ്ട്. ഇപ്പോൾ നമ്മൾ ബോഡിലി ഓട്ടോണമി അങ്ങനെ പലതരം ആർഗ്യുമെൻറ്റുകൾ വെക്കുമ്പോൾ ഈ ആർഗ്യുമെൻ്റ് ഒന്നും മറുപടി അറിയാതെ ഇങ്ങനെ കുട്ടികളെ കണ്ടില്ലേ എന്ത് ക്രൂരതയാണ് എന്തെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇമോഷൻ ഇളക്കി വിട്ടിട്ട് അതുകൊണ്ട് ആ പോർഷൻ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തരത്തിലുള്ള അപ്പീൽ ടു ഇമോഷനാണ്. ഓക്കെ, ഇനി ഇക്വിക്വേഷൻ ഫാലസി. ഇക്വിക്വേഷൻ ഫാലസി വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഒരു ഒരു വേർഡ് ഒരു വേർഡിന് പല ആൾക്കാർ പല രീതിയിൽ മീനിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ മിക്കതും മീനിങ് സർക്കംസ്റ്റാൻസുകൾ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ മീനിങ്ങുകൾ ആ യൂസ് ചെയ്യണ സെൻറ്റൻസുകൾക്കനുസരിച്ചിരിക്കും. അപ്പോൾ ഒരേ വേർഡ് ഉള്ള ആർഗ്യുമെൻറ്റുകൾ ഫോം ചെയ്തിട്ട് പക്ഷേ രണ്ട് തരത്തിലുള്ള മീനിങ് ആയിരിക്കും അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, എന്നിട്ട് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യുക, എന്നിട്ടൊരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് മാനി ഒരു മുത്താണ് എന്ന് പറയുന്നത്, മുത്തുകളൊക്കെ കടലിലാണ് കിട്ടുക, കടലിൽ നിന്നാണ് കിട്ടുക, അതുകൊണ്ട് മാനീനെ കടലിൽ നിന്നാണ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആർഗ്യുമെൻറ്റുള്ള ഫാലസി എന്ന് പറഞ്ഞാൽ മുത്ത് എന്നുള്ള വാക്കിന് നമ്മൾ രണ്ടർത്ഥം കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പ്രിമൈസിൽ കൊടുക്കണ അർത്ഥമല്ല സെക്കൻഡ് പ്രിമൈസിൽ കൊടുക്കണത്. ഇനി അടുത്തത് ഫോൾസ് അനാലജി. ഇപ്പോൾ കഴിഞ്ഞതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത് അനാലജി, ആർഗ്യുമെൻ്റ് ഫ്രം അനാലജി ഒരു തരത്തിലുള്ള ആർഗ്യുമെൻ്റാണ്. അത്തരം അനാലജി കൊണ്ട് ഫോം ചെയ്യുന്ന ബിലീഫ്സുകൾ യൂഷ്വലി റാഷണലാണ്, ജസ്റ്റിഫൈഡ് ആണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ചില ആളുകൾ ഫോൾസ് അനാലജീസ് കൊണ്ടുവരും, ഇത് ഈ കേസും ഈ കേസും അനാലഗസ് അല്ലെങ്കിൽ പോലും അത് അനാലജി ആണ് എന്ന് പറഞ്ഞിട്ട് വരും. ഇപ്പോൾ പൊളിറ്റിക്സിലൊക്കെ ഇത് ഇടക്കിടക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഓരോ അമേരിക്കൻസ് ഇപ്പോൾ പറയുകയാണ്, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ആരൊക്കെ കയറണമെന്ന് ഞാനാണ് തീരുമാനിക്കുക, അതുപോലെ ഇമിഗ്രൻസ് കയറണോ വേണ്ടതെന്ന് അമേരിക്കൻ ഗവൺമെൻറ്റിന് തീരുമാനിക്കാം. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ സ്ട്രേഞ്ചേഴ്സിനെ കയറ്റില്ല, അതുപോലെ അമേരിക്കയിലേക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഇമിഗ്രൻസും കയറണ്ട. അപ്പോൾ ഇത്തരം റീസണിങ് ഒക്കെ ഫോൾസ് അനാലജി ആണ്. ഇപ്പോൾ വീട്ടിൽ എന്താ സ്ട്രേഞ്ചർ കയറണ പോലെ കയറി താമസിപ്പിക്കണ പോലെയല്ല ഒരു കൺട്രിയിലേക്ക് ഇമിഗ്രൻസിനെ കയറ്റണത്. ജനറ്റിക് ഫാലസിയും ഒരു തരത്തിലുള്ള ഫാലസിയാണ്. ഒരു ഒരു സാധനത്തിൻ്റെ ഒറിജിൻ നോക്കിയിട്ട്, ഒറിജിൻ്റെ ടൈമോ അല്ലെങ്കിൽ പ്ലേസോ നോക്കിയിട്ട് നമ്മൾ ആ സാധനത്തിനെ വിലയിരുത്തുക. അപ്പോൾ ഇതൊരു പഴഞ്ചൻ ഐഡിയയാണ്, വളരെ പണ്ടത്തതാണ്. ഓക്കെ, ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇൻ എ സെൻസ് ദാറ്റ് അത് അപ്ഗ്രേഡ് ആയി വന്നു, പണ്ടത്തേനേക്കാൾ മെച്ചപ്പെട്ട ഓൾട്ടർനേറ്റ്സ് ഇപ്പം ഉണ്ട്. അതല്ലാത്ത രീതിയിൽ അതൊരു പഴഞ്ചനാണ്, പണ്ടത്തതായതുകൊണ്ട് അത് മോശമാണെന്നോ തെറ്റാവണമെന്നോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ പഴഞ്ചൻ, യൂഷ്വലി നമ്മൾ പഴഞ്ചൻ എന്ന് പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്, പണ്ടത്തത് എന്നുള്ള അർത്ഥത്തിൽ ആ സമയത്തിനെ ഡിനോട്ട് ചെയ്യണതല്ല. അഫ്കോഴ്സ് സമയത്തിനെ മാത്രമാണ് ഡിനോട്ട് ചെയ്യണത്, ഔട്ട്ഡേറ്റഡ് എന്ന അർത്ഥം വെക്കണില്ല എന്നുണ്ടെങ്കിൽ അത് ഫാലഷ്യസ് ആണ്. പിന്നെ ഗിൽറ്റ് ബൈ അസോസിയേഷൻ. ഇപ്പോൾ ചില എത്തിസ്റ്റുകളെ വ്യൂസ് ചിലർ റിജക്റ്റ് ചെയ്യും, കാരണം ഇവർ വേറൊരു ഗ്രൂപ്പിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഡാനിയൽ ഡെനറ്റിൻ്റെ ചില വ്യൂസ് കുറേ ആൾക്കാർ റിജക്റ്റ് ചെയ്യാറുണ്ട്, കാരണം പുള്ളി ഫോർ ഹോഴ്സ്മാനിൽ പെട്ടതാണ്, നിയോ എത്തിസത്തിൽ പെട്ട ആളാണെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ വ്യൂസ് റിജക്റ്റ് ചെയ്യുക. ഇതൊരു തരത്തിലുള്ള ഗിൽറ്റ് ബൈ അസോസിയേഷനാണ്. ഇനി അടുത്തത് ഹേസ്റ്റി ജനറലൈസേഷൻ. ഒരു വലിയ ചെറിയൊരു എമൗണ്ട് ഓഫ് എവിഡൻസ് ഉപയോഗിച്ചിട്ട് വലിയൊരു കൺക്ലൂഷൻ, ഒരു വലിയൊരു ജനറലൈസേഷൻ മേക്ക് ചെയ്യുമ്പോൾ അത് ഹേസ്റ്റി ജനറലൈസേഷനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇന്ത്യനെ, ഇപ്പോൾ ഒരു ഇന്ത്യക്കാർ അല്ലെങ്കിൽ ആ കാനഡയിൽ പോയിട്ട് ഒന്ന് രണ്ട് കാനേഡിയൻസ് കാരണം എനിക്കുണ്ടായ എക്സ്പീരിയൻസ് വളരെ മോശമാണ്, അതുകൊണ്ട് എല്ലാ കാനേഡിയൻസും ഇതേ സ്വഭാവക്കാരാന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഹേസ്റ്റി ജനറലൈസേഷനാണ്. അല്ലെങ്കിൽ എനിക്കറിയുന്ന ഒന്ന് രണ്ട് യുക്തിവാദികൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ യുക്തിവാദികളും ഇങ്ങനെ ചെയ്യണവരാണ് എന്നൊക്കെ പറയണത് ഹേസ്റ്റി ജനറലൈസേഷനാണ്. ഇനി ഒരു ഫോർമൽ ഫാലസി, നോൺ സെക്യുറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്റിനിൽ അതിന് ഇറ്റ് ഡസ് നോട്ട് ഫോളോ എന്നുള്ള പറയും. നോൺ സെക്യുറ്റർ ഫാലസി പറയുന്നത് ചില പ്രിമൈസുകൾ ആ കൺക്ലൂഷനിലേക്ക് ഫോളോ ചെയ്യണമില്ല, അങ്ങനെ ചെയ്യാതെ വരുമ്പോൾ അതിന് നോൺ സെക്യുറ്റർ ഫാലസി എന്ന് പറയും. ഇത് അഫ്കോഴ്സ് ഒരു ഇൻവാലിഡ് ആർഗ്യുമെൻ്റ് ആയിരിക്കും ഡിഡക്റ്റീവ് ഫോർമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, കാരണം കൺക്ലൂഷൻ ഫോളോ ചെയ്യണില്ലല്ലോ പ്രിമൈസുകളിൽ നിന്ന്. നാളെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ദൈവമുണ്ട്, നാളെ മഴ പെയ്തു ദർഫോർ ദൈവമുണ്ട് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് അത് ഒരിക്കലും ലോജിക്കലി ഫോളോ ചെയ്യില്ല. നാളെ മഴ പെയ്യണതും ദൈവം തമ്മിൽ എന്താ ബന്ധം എന്നുള്ള ആ ഒരു റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി പോയ്സണിങ് ദ വെൽ എന്ന് പറഞ്ഞിട്ട് ഇത് അഡ്ഹോമിനം പോലെ തന്നെയാണ് സംഭവം. പോയ്സൺ ദ വെൽ എന്ന് പറയുന്ന ഫാലസി ഒരു ഇൻ്റർലോക്കേറ്ററിനായിട്ട് സംസാരിക്കുകയാണ്, അതൊരു റെട്രോയിക്കൽ സ്ട്രാറ്റജിയാണ് എന്ന് ആ ഇൻ്റർലോക്കേറ്റർ പറയുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ വിശ്വസിക്കാൻ പാടില്ല, കാരണം ഇയാൾ അൺട്രസ്റ്റ് വർത്തിയാണ് എന്നുണ്ട് ഒരു ഒരു വാക്കുണ്ട് പഠിച്ചു വിട്ട് കഴിഞ്ഞാൽ എന്താ പിന്നെ ഇയാൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ആരും ഓഡിയൻസിലുള്ള ആരും വിശ്വസിക്കില്ല. ഇതിനാണ് പോയ്സണിങ് ദ വെൽ എന്ന് പറയുക. പക്ഷേ വളരെ നെയ്ഫായിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കും ഇത്തരം റെട്ടോറിക്കിലൊക്കെ വീഴുക. ഓക്കെ, ഇനി അടുത്ത ലാറ്റിനിലുള്ള ഒരു ഫാലസിയും കൂടെ, പോസ്റ്റ് ഹോക്ക് എർഗോ പ്രോപ്സ്റ്റർ ഹോക്ക്. ഇംഗ്ലീഷിൽ ആഫ്റ്റർ ദിസ് ദെർഫോർ ബിക്കോസ് ഓഫ് ദിസ് എന്നുള്ളത്, എന്ന് വെച്ചാൽ ഒന്നിന് ശേഷമാണ് മറ്റേത് വരുന്നത്, അതുകൊണ്ട് ഇത് കാരണമാണ് മറ്റേത് വരുന്നത് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണ കുറേ പേഷ്യൻസ് മരിക്കണത് കണ്ടിട്ട് പറയുക ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് കൊണ്ടാണ് അയാൾ മരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഫാലസിയാണ്. ഇനിയൊരു മൂന്ന് ഫാലസിയും കൂടെ ഉള്ളു, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് നിർത്താം. ഒരു ഫാലസി റെഡ് ഹെറിംഗ് ആണ്, ഓഫ്കോഴ്സ്. ഇറലവൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുന്നിടുക ഒരു ടോപ്പിക് സംസാരിക്കുമ്പോൾ, മനഃപൂർവ്വം ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളൊരു കാര്യത്തിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയിൽ ഇല്ലാത്തൊരു ടോപ്പിക്ക് കൊണ്ടുവിട്ടിട്ട് മനഃപൂർവ്വം ആ ഡിബേറ്ററിനെ വേറൊരു ടോപ്പിക്കിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് റെഡ് ഹെറിംഗ് ഫാലസിയാണ്. അടുത്തത് ടൂക്കോക്വേ. ടൂക്കോക്വേ ഒരു തരത്തിൽ എന്താ ആളുകളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങളെ പറ്റിയിട്ട് ഒരു ആർഗ്യുമെൻ്റ് വെക്കുമ്പോൾ അത് നീയും ചെയ്തില്ലേന്ന് തിരിച്ചു ചോദിക്കണത്. ഇപ്പോൾ അത് എതിരാളിയും ചെയ്തില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ചെയ്തത് നിങ്ങളെ ഇന്നസെൻസിനെ ഒരു തരത്തിലും പ്രൂവ് ചെയ്യില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സിഗരറ്റ് വലിക്കണ ആളോട് വന്നിട്ട് വലിക്കണത് മോശമാണ്, എന്താ ഹെൽത്തിന് മോശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ആരീ പറയണത്, കള്ളു കുടിക്കണ ആളല്ലേ ഈ പറയണത് എന്ന് തിരിച്ചു ചോദിക്കണത് ടൂക്കോക്കെ ഫാലസിയാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഫാലസി, ലാസ്റ്റ് ഫാലസി വീക്ക് മാനിങ് ആണ്. അത് സ്ട്രോ മാനിങ്ങിനോട് സിമിലറാണ് വീക്ക് മാനിങ്. പക്ഷേ സ്ട്രോ മാനിങ് ഇല്ലാത്തൊരു ആർഗ്യുമെൻറ്റിനെ റെഫ്യൂട്ട് ചെയ്യലാണ്. ഇപ്പോൾ ഒപ്പോണൻറ്റിന് ഇല്ലാത്തൊരു ആർഗ്യുമെൻറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതാണ് അതിൻ്റെ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞ് റെഫ്യൂട്ട് ചെയ്ത് അത് സ്ട്രോ മാനിങ് ആയി. പക്ഷേ വീക്ക് മാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്പോണൻറ്റ് കുറേ ആർഗ്യുമെൻറ്റുകൾ വെക്കും, അതിലേറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് എടുത്തിട്ട് അതിനെ മാത്രം ഒബ്ജക്റ്റ് ചെയ്യുക. യൂഷ്വലി അതൊരു ഫാലസി ഒന്നല്ല, അഫ്കോഴ്സ് അയാൾ സബ്സ്ക്രൈബ് ചെയ്യണ വ്യൂ തന്നെയാണ് നമ്മൾ റെഫ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും നമ്മൾ നമ്മളൊരു ഡിസ്കഷൻ്റെ ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ള ഡിബേറ്റൊക്കെ നടത്തുമ്പോൾ ഒപ്പോണൻസിൻ്റെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് വ്യൂ എടുത്തിട്ട് അതിനെ വേണം റെഫ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇതിന് സ്റ്റീൽ മാനിങ് എന്നാണ് പറയുക. ഓ, ഇപ്പോൾ കുറേ ഫാലസികളെ പേര് പറഞ്ഞ് അതിൻ്റെ ഡെഫിനിഷനും കുറച്ച് എക്സാമ്പിളൊക്കെ ഞാൻ പറഞ്ഞ്. ഇത് ഏതൊരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ മോഡ്യൂളോ പുസ്തകമോ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ. മിക്ക റാഷണൽ ടീംസ് അല്ലെങ്കിൽ എന്താ തീസ്റ്റുകളൊക്കെ ഇത്തരം ഫാലസികൾ എപ്പോഴും കോട്ട് ചെയ്യാറുണ്ട്, ഓപ്പോസിറ്റിൻ്റെ ആർഗ്യുമെൻ്റ്. ഓക്കെ, ഫാലസികൾ പഠിച്ചിരിക്കണത് നല്ലതാണ് ഒപ്പോണൻറ്റിൻ്റെ ആർഗ്യുമെൻറ്റിനെ അനലൈസ് ചെയ്യാനും അതിലെന്തെങ്കിലും തരത്തിലുള്ള ന്യായ വൈകല്യങ്ങൾ ഉണ്ടോയെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അതേസമയം ഫാലസികൾ കൊണ്ട് ഓവർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്ത് പറഞ്ഞാലും ഫാലസിയാണ് ഫാലസിയാണ് ഫാലസിയാണെന്ന്. വളരെ നല്ലൊരു ഇൻഫറൻസ്, നല്ലൊരു ആർഗ്യുമെൻറ്റിനെ പോലും ഫാലസി എന്ന് പറഞ്ഞ് സൂപ്പർഫിഷ്യലി ലേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആർഗ്യുമെൻ്റ് അഡ്രസ്സ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യണത് ശരിയല്ല, കാരണം ഒരുപാട് നല്ല ഇൻഫറൻസുകൾ ഉണ്ടാവും. ഇത്തരം ഇപ്പം ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തതിൽ ചില ഫാലസികളൊക്കെ വരില്ല, വളരെ റയറാണ്. അതേസമയം ഇടക്കിടക്ക് വരാറുള്ള ഫാലസീസും ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നല്ല ഇൻഫറൻസുകൾ വരെ ഫാലസിയാണ് ഫാലസിയാണ് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി അഡ്രസ്സ് ചെയ്യാണ്ടിരിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. ഉദാഹരണങ്ങളിൽ ഇപ്പോൾ അഡ് ഹോമിനം അല്ലെങ്കിൽ അഡ് പോപ്പുലം, ഈ രണ്ടൊരു എക്സാമ്പിൾ വിചാരിക്കും. ഇപ്പോൾ ഒരു വ്യക്തിയുടെ മോട്ടീവ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു മോട്ടീവുള്ള ഒരു വ്യക്തി അയാളെ ഫേവർ ചെയ്യണ രീതിയിലുള്ളൊരു എന്താ ക്ലെയിംസ് വെക്കുമെന്നുള്ളത് നമുക്ക് വിശ്വസിക്കൽ എന്താണ് റാഷണലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മോട്ടീവ്, അദ്ദേഹത്തിൻ്റെ പ്രൊപ്പഗാൻഡ കാരണം അദ്ദേഹം ഒരു ഒരു സ്പെസിഫിക് നറേറ്റീവ് പുഷ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അത് അഡ് ഹോമിനാണ്, അയാളല്ല അയാളെ അയാൾ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ കറക്റ്റ് ആർഗ്യുമെൻറ്റിനെ അഡ്രസ്സ് ചെയ്താൽ പോരെ, ആ മതി ആർഗ്യുമെൻറ്റിനെ അഡ്രസ്സ് ചെയ്താൽ മതി. പക്ഷേ ഒരു വ്യക്തിയുടെ മോട്ടീവ് അയാൾ പറയുന്ന ക്ലെയിംസിനൊരു ഫേസ് വാല്യൂവിൽ എടുക്കണോ വേണ്ടേ എന്നുള്ളതിന് നമ്മളൊരു എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സാധാരണ നമ്മളെല്ലാവരും യൂസ് ചെയ്യണതാണല്ലോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി അവരെ പ്രൊപ്പോഗാൻഡ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ക്ലെയിംസ് വെക്കും, അപ്പം നമ്മളതൊരിക്കലും ഫേസ് വാല്യൂക്ക് എടുക്കില്ല. നമ്മൾ അവരെ പ്രൊപ്പോഗാൻഡ ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതൊരു എവിഡൻസ് ആക്കി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അഡ് പോപ്പുലത്തിൻ്റെ കേസും പറഞ്ഞു. ഇപ്പോൾ കുറേ ആൾക്കാർ വിശ്വസിച്ചെന്ന് വെച്ചിട്ട് അത് ശരിയാവണമെന്നൊന്നുമില്ല, ഇപ്പോൾ ലോജിക്കലി കൺക്ലൂഡ് ചെയ്യൊന്നുമില്ല, അല്ലെങ്കിൽ പ്രൂഫൊന്നുമില്ല ഇപ്പോൾ ഇത്ര ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് അത് ശരിയാണെന്നുള്ളത്. പക്ഷേ കുറേ ആൾക്കാർ വിശ്വസിക്കുന്നു എന്നുള്ളത് നമുക്കൊരു എവിഡൻസ് ആക്കിയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ടെസ്റ്റിമോണിയൽ കേസുകളിലൊക്കെ ഒരാളിങ്ങനെ ചെയ്യണത് കണ്ടു, കണ്ട എത്ര ആൾക്കാരുണ്ട്, കുറേ ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് അയാൾ അങ്ങനെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതൊരു എവിഡൻസ് ആക്കിയിട്ട് യൂസ് ചെയ്യാം. ഹൗവർ സ്ട്രോങ് ആണോ വീക്കാണോ എന്നുള്ളത് വേറെയും കുറേ എവിഡൻസുകൾ പൈലപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതപ്പാടെ ഇത്ര ആൾക്കാർ കണ്ടു എന്ന് പറയുമ്പോൾ അതാണ് പോപ്പുലമാണ്, അതുകൊണ്ട് നമ്മൾ ഇത്തരം എവിഡൻസുകളെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല. അതേസമയം നമുക്ക് ഒന്നോ രണ്ടോ ആൾക്കാരാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് അനക്ടോട്ടൽ കേസുകളാക്കിയിട്ട് യൂസ് ചെയ്യാം. അപ്പം അനക്ടോട്ടൽ അഫ്കോഴ്സ് അതൊരു ഫെലേഷ്യസ് ടൈപ്പ് ഓഫ് റീസണിങ് ആണ്, ഒരു നല്ല എവിഡൻസ് അല്ല. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, എല്ലാ ആൾക്കാരിൽ നിന്നും അനക്ടോട്ടൽ അല്ലെങ്കിൽ റാൻഡമായിട്ടല്ല ഈ യൂഷ്വലി അനക്ടോട്ടൽസ് സ്വീകരിക്കാറ്, ചെറി പിക്കിംഗ് ആണ് അവിടെ നടക്കാറ്. ഇപ്പോൾ നമ്മളെ ബിലീഫിനോട് എവിഡൻ്റായി നിൽക്കുന്ന ആളുകളുടെ അടുത്ത് മാത്രം വന്നിട്ട് അവരെ ടെസ്റ്റിമോണി സ്വീകരിക്കുക, ഇതൊരു തരത്തിൽ അനക്ടോട്ടൽ തന്നെയാണ്. ഇനിയിപ്പോൾ റാൻഡമായി എടുത്തു കഴിഞ്ഞാലും സാമ്പിൾ സൈസ് വളരെ കുറവാണെങ്കിലും അതൊരു സ്ട്രോങ് എവിഡൻസ് ആവും, വളരെ വീക്ക് എവിഡൻസ് ആണ് അത്. ഇനി എവിഡൻസ് അല്ല എന്ന് പറയാൻ പറ്റില്ല, എവിഡൻസ് തന്നെയാണ്, പക്ഷേ വളരെ വീക്ക് എവിഡൻസ് ആണ്. അപ്പീൽ ടു അതോറിറ്റി ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഒരു പ്രോമിനൻ്റ് ആയ ആൾ അല്ലെങ്കിൽ ഒരു ഫിസിസ്റ്റ് പറഞ്ഞെന്ന് വെച്ചിട്ട് ഫിസിക്സിലുള്ള എല്ലാ തിയറിയും ശരിയാവണമെന്നില്ല, പറഞ്ഞത് കൊണ്ടല്ല ശരിയാവണത്, അഫ്കോഴ്സ് അത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ ആ ഒരു ഫീൽഡിൽ പ്രോമിനൻ്റ് ആയ ആൾക്കാർ എന്തെങ്കിലും പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഫീൽഡിൽ ഇത്ര അറിവുള്ള ആൾക്കാരാണ് ഇത് പറയുന്നത്, അപ്പോൾ അത് ശരിയാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള രീതിയിൽ നമുക്ക് എവിഡൻസ് ആയിട്ട് കോട്ട് ചെയ്യാം. അപ്പോൾ തന്നെ അത് അപ്പീൽ ടു അതോറിറ്റി ആണ് എന്ന് പറഞ്ഞ് ലേബിൾ ചെയ്യുന്നത് ശരിയല്ല. ഇനി ഞാൻ പറയാത്തതായിട്ട് ഒരുപാട് ഫാലസികളും ഫലേഷ്യസ് ടൈപ്പ് ഓഫ് റീസണിങ്സും ഉണ്ട്. അപ്പോൾ അല്ലാ നമുക്ക് ഒരു സ്ഥലത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഷോർട്ട്സ് ആയിട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു, ഒറ്റൊരു ഫാലസിനെ ബേസ് ചെയ്തിട്ട് എക്സാമ്പിളൊക്കെ ആയിട്ട് ഷോർട്ട്സ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫിലോസഫിക്കൽ ഡിബേറ്റ്സുകളിൽ ആൾക്കാരെ എക്യുപ്പ് ആക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ രീതിയിൽ ഫിലോസഫിയുടെ ഒരു ഓവർവ്യൂ പറഞ്ഞ് ലോജിക്കിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ തന്നു, ഇപ്പോഴത്തെ ഫാലസികളെ പറ്റിയിട്ട് പറഞ്ഞു. ഇനി അടുത്തത് എനിക്ക് തോന്നുന്നത് ട്രൂത്തിനെ പറ്റിയിട്ട് പറയണം. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എന്തിനാണ് നമ്മൾ ഡിബേറ്റ് ചെയ്യണത്, എന്തിനാണ് ട്രൂത്ത് നമ്മൾ ഫൈൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ റാഷണലി ചിന്തിക്കണത് എന്നുള്ളതിനൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യണ്ടേ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് എനിക്ക് തോന്നുന്നത് ആ ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം, എന്തിനാണ് റാഷണൽ ആവണത്, എന്താണ് റാഷണാലിറ്റി എന്നും, നമ്മൾ ഈ ട്രൂത്തുകൾക്ക് വേണ്ടി ഡിബേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡും എന്താ ഇതിന് മുമ്പുള്ള എപ്പിസോഡും പ്രിലിമിനറി ആയതുകൊണ്ട് കുറേ പേർക്ക് അത് ബോറിംഗ് ആയിട്ട് തോന്നും. പിന്നെ കുറേ ആൾക്കാർ ഇതൊക്കെ എനിക്ക് ഓൾറെഡി അറിയണ കാര്യമല്ലേ, ഇതെന്തിനാണ് വീണ്ടും വീണ്ടും കേൾക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അഫ്കോഴ്സ് അറിയണവർക്ക് കേൾക്കാം, അവരെ ഐഡിയാസൊക്കെ ഒന്നും കൂടെ ഇമ്പ്രഷപ്പ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം.